2020 May 15 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന്. SNDP യോഗം രൂപീകൃതമായതിന്റെ 117 വർഷം തികയുന്ന ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ ലേഖനം. നൂറ്റാണ്ടു പിന്നിട്ട സംഘശക്തി. കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകൃതമായിട്ട് 117 വർഷം പൂർത്തിയായിരിക്കുന്നു. ചാതുർവർണ്ണ വ്യവസ്ഥിതിയാൽ മനുഷ്യത്വം നിഷേധിക്കപ്പെട്ട ഭൂരിപക്ഷ ജനവിഭാഗങ്ങൾക്ക് ആധ്യാത്മികവും ഭൌതികവുമായ കരുത്തു നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനാണ് 1903 May 15 കമ്പനി നിയമപ്രകാരം SNDP യോഗം സ്ഥാപിതമായത്. ആധുനിക കേരളത്തിന്റെ അടിസ്ഥാന ശിലയെന്ന് വിശേഷിപ്പിക്കാവുന്ന 1888 അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പുറപ്പെടുവിച്ച ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വോതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമെന്ന നയപ്രഖ്യാപനത്തിന്റെ സത്യസാക്ഷാത്കാരം കൂടിയാണ് SNDP യോഗം. ശ്രീനാരായണ ഗുരുവിനു വേണ്ടി കുമാരനാശാൻ പേരുവച്ചയച്ച ഒരു ക്ഷണക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ഈഴവ പ്രമാണിമാർ 1902 ഡിസംബറിൽ തിരുവനന്തപുരത്തെ കമലാലയം ബംഗ്ലാവിലും പിന്നീട് 1903 January 7 അരുവിപ്പുറത്തും യോഗം ചേർന്ന് അരുവിപ്പുറം വാവൂട്ട് യോഗം കേരളത്തിലാകെ പ്രവർത്തന മേഖലയുള്ള ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാക്കി വളർത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഗുരുദേവ ദർശനം പ്രചരിപ്പിക്കുക, ഈഴവ സമുദായത്തിൽ ലൌകികവും വൈദികവുമായുള്ള വിദ്യാഭ്യാസവും വ്യവസായശീലവും പ്രോത്സാഹിപ്പിക്കുക, സന്യാസ മഠങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കുക തുടങ്ങിയവയായിരുന്നു മുഖ്യ ലക്ഷ്യങ്ങൾ. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥിരാധ്യക്ഷനും മഹാകവി കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയും ഡോക്ടർ പൽപ്പു ഉപാധ്യക്ഷനുമായാണ് സംഘടന പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് TK മാധവൻ, സി കേശവൻ, സഹോദരൻ അയ്യപ്പൻ, ആർ ശങ്കർ തുടങ്ങി പല മഹാത്മാക്കളും യോഗ നേതൃത്വം ഏറ്റെടുത്തു. 117 വർഷത്തിനുള്ളിൽ യോഗത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഏറെയും കൈവരിക്കാനായി എന്ന് അഭിമാനിക്കാമെങ്കിലും വർത്തമാനകാലത്തിൽ ഏറെ മുന്നേറാനുമുണ്ട്. അധകൃതരുടെ ഉന്നമനത്തിന് ശ്രീനാരായണ ഗുരു വഹിച്ച പങ്ക് ഗാന്ധിജിയുടെ പ്രവർത്തനത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് റൊമൈൻ റോളണ്ട് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഗം സ്ഥാപിതമാകുന്നതിനു മുൻപേ ഈഴവ സമുദായത്തിന്റെ വിദ്യാലയ പ്രവേശത്തിനും സർക്കാർ സർവീസിലെ പങ്കാളിത്തത്തിനുമായി ഡോക്ടർ പൽപ്പുവാണ് പോരാട്ടം തുടങ്ങിയത്. സമുദായത്തിന്റെ അവശതകളും കാലാകാലങ്ങളിലെ ആവശ്യങ്ങളും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ ജനറൽ സെക്രട്ടറി കുമാരനാശാനും ശ്രദ്ധിച്ചു. 1915 ദേശാഭിമാനി പത്രം സ്ഥാപിച്ചുകൊണ്ടാണ് സമുദായ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ശക്തമായി ഇടപെട്ട് TK മാധവന്റെ വരവ്. യോഗം ഡയറക്ടർ ബോർഡ് അംഗം, അസിസ്റ്റന്റ് സെക്രട്ടറി, സംഘടനാ സെക്രട്ടറി പദവികളിൽ അദ്ദേഹം തിളങ്ങി. TK കാലഘട്ടത്തെ സംഘടനാ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. നിയമനിർമ്മാണ സഭകളിൽ ഈഴവർക്ക് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം, പബ്ലിക് സർവീസിലെ പ്രാതിനിധ്യം, അവർണ ഹിന്ദുക്കൾക്കും അഹിന്ദുക്കൾക്കും പട്ടാള നിയമനത്തിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് രംഗപ്രവേശം ചെയ്ത സി കേശവനാണ് പിന്നീട് SNDP യോഗത്തെ നയിച്ചത്. സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച് തുടങ്ങിയ പ്രക്ഷോഭങ്ങൾ സി കേശവനെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയിൽ അംഗമായും 1951 തിരുക്കൊച്ചി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായും അവരോധിച്ചു. SNDP യോഗത്തിന്റെ പേരിൽ ആദ്യത്തെ അവകാശ പ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചാണ് സഹോദരൻ അയ്യപ്പൻ സംഘാടക ശേഷി തെളിയിച്ചത്. സർ CP എതിരായിരുന്ന പ്രക്ഷോഭത്തിൽ നിന്ന് ക്രിസ്തീയ മുസ്ലിം സംഘടനകൾ പിന്മാറിയപ്പോൾ യോഗം ധീരമായി മുന്നോട്ടു പോയി. 1944 ആയപ്പോഴേക്കും യോഗത്തിന്റെ ഭരണ നേതൃത്വം മഹാനായ ആർ ശങ്കറിന്റെ കരങ്ങളിൽ എത്തിച്ചേർന്നു. യോഗത്തിന്റെ ശക്തിയും ശ്രദ്ധയും വിദ്യാഭ്യാസ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഈഴവ സമുദായത്തിന് വിദ്യാദേവതയുടെ ശ്രീകോവിലുകൾ തുറന്നുകൊടുക്കാൻ ഒരു ദിവസം കൊണ്ട് 100,000 രൂപയിലധികം സമാഹരിച്ച് കൊല്ലത്ത് 1948 പ്രവർത്തനം തുടങ്ങിയ ശ്രീനാരായണ കോളേജ് ഈഴവ സമുദായത്തിന്റെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി. യോഗത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് 1952 SN Trust രൂപീകരിച്ചു. 1973 N. ശ്രീനിവാസൻ പ്രസിഡന്റും PS വേലായുധൻ ജനറൽ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ സാമ്പത്തിക സംവരണത്തിനെതിരെ അടക്കം ജനകീയ സമരങ്ങൾ പുനരാരംഭിച്ചു. 1996 നിലവിൽ വന്ന ഇപ്പോഴത്തെ നേതൃത്വം രാഷ്ട്രീയത്തിൽ എല്ലാവരും സമുദായത്തോട് ആത്മബന്ധം പുലർത്താൻ ആവശ്യമായ ക്രിയാത്മക പരിപാടികൾ ആസൂത്രണം ചെയ്തു. മറ്റ് മതവിഭാഗങ്ങൾ സംഘടിതരായി പ്രവർത്തിക്കുന്നതുകൊണ്ട് സാമൂഹികമായും സാമ്പത്തികമായും ബൌദ്ധികമായും അവർ കൈവരിച്ച നേട്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ പ്രസിദ്ധീകരിച്ച് ഈഴവരെ ബോധവൽക്കരിക്കാനായി. ഊർജ്ജസ്വലരായ സമുദായ അംഗങ്ങളെ ആവേശഭരിതമാക്കുന്ന ധാരാളം കർമ്മ പരിപാടികളാണ് പിന്നീട് കേരളം കണ്ടത്. തികഞ്ഞ ആസൂത്രണ പാടവത്തിലൂടെ ലക്ഷ്യബോധവും കെട്ടുറപ്പുമുള്ള സംഘടനയായി യോഗത്തെ വാർത്തെടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, താഴെത്തട്ടിലെ അംഗങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ വികസിപ്പിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ പലതും SNDP യോഗത്തിന്റെ അധീനതയിൽ ചേർക്കപ്പെട്ടു. പുതിയ നിരവധി പോഷക സംഘടനകളുടെ രൂപീകരണവും നിലവിലുള്ളവയുടെ ശാക്തീകരണവും ഈ കാലഘട്ടത്തിലെ വലിയ മുന്നേറ്റങ്ങളായി. 10 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷത്തിലധികമായി അംഗസംഖ്യ വർദ്ധിച്ചു. സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നാൽ താൻ ഈഴവനാണെന്ന് പറയാൻ മടിച്ചിരുന്നവർ ഇന്ന് ആത്മാഭിമാനികളും സ്വത്വബോധം ഉള്ളവരുമായി. നെഞ്ചത്ത് കൈവച്ച് ഞാൻ ചേകവ രക്തധാരിയായ ഈഴവൻ എന്ന് അഭിമാനത്തോടെ പറയാൻ ആർക്കും മടിയില്ല. അതിനുള്ള ആത്മവിശ്വാസം സൃഷ്ടിച്ചു നൽകി എന്നതാണ് ഇന്നത്തെ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. SNDP യോഗത്തിന് ലോകത്താകമാനം ഒരു മേൽവിലാസവും സ്വാധീന ശക്തിയും സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, പലരും ബാലികേറാമലയായി കരുതപ്പെട്ടിരുന്ന പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി വേരോട്ടമുള്ള സ്ഥലങ്ങളിലും സംഘടനയ്ക്ക് ശക്തമായ സ്വാധീനം ഉണ്ടായി. ശ്രീനാരായണ ധർമ്മം സൃഷ്ടിച്ച സാമൂഹിക ചലനങ്ങളിലൂടെ രൂപപ്പെട്ട കേരളത്തിലെ മതേതര മാനവ സംസ്കാരം മതതീവ്രവാദത്താൽ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ഗുരുധർമ്മത്തിന്റെ മഹത്വവും ശക്തിയും മനുഷ്യ മനസ്സുകളിൽ എത്തിക്കാൻ ഇനിയുമേറെ യാത്ര ചെയ്യേണ്ടതുണ്ട്. മുകളിൽ പ്രത്യേകം പരാമർശിച്ച ചില നേതാക്കൾ മാത്രമല്ല, പിന്നിട്ട വഴിയിൽ അവിസ്മരണീയമായ ഒട്ടനവധി മഹാത്മാക്കളുടെ പേരുകൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള സമര സംഘടനയാണ് SNDP യോഗം. CV കുഞ്ഞിരാമൻ, പത്രാധിപർ KSുകുമാരൻ, VK വേലായുധൻ, M ഗോവിന്ദൻ, N കുമാരൻ, C കൃഷ്ണൻ, അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട് യോഗത്തിന്റെ ചരിത്രത്തിൽ. ഈ മഹത്തുക്കളുടെ സേവനങ്ങളൊന്നും ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങി നിന്നതല്ല. ഓരോ കാലത്തും ഓരോരുത്തരുടെയും സംഭാവനകൾ മികച്ചതായിരുന്നു. അതത് ഘട്ടങ്ങളിൽ അവരുടെ നിരുപമമായ സേവനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ പോലൊരു സുവർണ കാലഘട്ടം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഓർക്കണം. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സമുദായത്തെ ഉദ്ധരിക്കാൻ എന്ന മട്ടിൽ വളരെയധികം ഗ്രൂപ്പുകളും അവയുടെ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഓരോരുത്തരും അവർ ശരിയെന്ന് ചിന്തിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളിലൂടെ അതിന്റെ പ്രവർത്തന രീതിയിലൂടെയും സമുദായത്തെ ഉദ്ധരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സമുദായ ഐക്യത്തിനും ഉന്നമനത്തിനും വേണ്ടി സമുദായ ആചാര്യന്റെ പേരിൽ ഒരു സംഘടനയുണ്ട്. അതിനൊരു തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വവുമുണ്ട്. നിലവിൽ അവർ തീരുമാനിക്കുന്നതാണ് സമുദായത്തിന്റെ അഭിപ്രായമായി പുറത്തറിയേണ്ടത്. യോഗം പ്രവർത്തകരിൽ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകാരും BJP ക്കാരും RSS കാരും ഒക്കെയുണ്ട്. എന്നാൽ നമ്മൾ സംഘടിത രാഷ്ട്രീയ വിലപേശൽ ശക്തിയായി സമുദായത്തിന്റെ ന്യായവും നിയമപരവുമായ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പൊരുതാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിതാന്തമായ ശത്രുവോ മിത്രമോ ഇല്ലാത്തതിനാലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതാണ് സമുദായ താൽപര്യത്തിന് ഉത്തമം.